അധ്യായം 39, പേജ് 256. 7 രാത്രികളിൽ 6-ാമത്തെ രാത്രി. 6-ാം കഥാരാവ്. കുറേ പേരെങ്കിലും അത്ഭുതപ്പെട്ടു. മനം നൊന്ത് വിളിച്ചാൽ ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നെങ്കിലും കഥപറച്ചിലുകാരൻ എത്തുകയായി. ആദി നെടുകെ പിടരുമ്പോൾ കഥപറച്ചിലുകാരൻ എത്താത്തത് എന്ത് എന്ന് വേവലാതിയുണ്ടായിരുന്നു പഴമനസ്സുകളിൽ. സങ്കടങ്ങൾക്ക് കൂട്ടിരിക്കാൻ, ജീവിക്കാൻ, ധൈര്യം പകരാൻ ഇതാ കഥപറച്ചിലുകാരൻ വന്നു. പക്ഷേ പടിഞ്ഞാറേ താഴത്തുകാർ കഥാസായാഹ്നത്തിൽ പങ്കെടുക്കില്ല. അവർ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിരിക്കുകയാണ്. ദിനകരൻ ടെൻറ്റിൽ ചെന്ന് കുഴപ്പമുണ്ടാക്കിയതാണ് അതിന് കാരണം. നായ്ക്കും നരിക്കും വേണ്ടാത്ത പാഴ്ഭൂമി വിറ്റ് എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിക്കാമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവർക്ക്. പലരും ടെൻറ്റുകാരുടെ കയ്യിൽ പട്ടയം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഉണ്ണിമോന് കിട്ടിയതുപോലെ അവർക്കൊക്കെയും 1 ലക്ഷം രൂപ വീതം അഡ്വാൻസായി കിട്ടുകയും ചെയ്തേനെ. ദിനകരനാണെല്ലാം നശിപ്പിച്ചത്. കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത പട്ടയഭൂമി നക്കാപ്പിച്ച കാശു കൊടുത്ത് തട്ടിച്ചെടുക്കുകയാണ് എന്നാരോപിച്ച് ദിനകരൻ ടെൻറ്റിൽ ചെന്ന് ബഹളം വെച്ചു. അയാൾ ഒറ്റയ്ക്കാണ് പോയത്. നേരം വെളുത്തിരുന്നില്ല. ടെൻറ്റിലുള്ളവർ നല്ല ഉറക്കമായിരുന്നു. രാത്രി മുഴുവൻ ദിനകരൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഇടയ്ക്ക് എഴുന്നേറ്റിരുന്നു. ഇടയ്ക്ക് മുറ്റത്തിറങ്ങി നടന്നു. അയാളുടെ സ്വസ്ഥത കണ്ട് അമ്മ പിന്നാലെ ചെന്നു. നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല ദിനാ. വിറ്റു പോണൊരു പോട്ടെ. പിടിച്ചു നിർത്താനൊന്നും ആരെക്കൊണ്ടും പറ്റില്ല. അങ്ങനെ പോകേണ്ട കാര്യമില്ല അമ്മേ. ബണ്ട് കെട്ടി വെള്ളം വറ്റിച്ച് എല്ലാവർക്കും ഇനിയും കൃഷി ചെയ്യാം. എനിക്കുറപ്പാ നല്ല ആദായം ഉണ്ടാക്കാം. ദിനകരനേക്കാൾ എത്രയോ കൃഷി പരിചയമുള്ള ആളാണ് അമ്മ. അവൻ പറയുന്നത് അസാധ്യമായ കാര്യമാണെന്ന് അവർക്ക് തോന്നി. ദിനകരൻ ഭൂതകാലത്ത് ജീവിക്കരുതെന്ന് ഉപദേശിച്ചാണ് മാർക്കോസും തലേ രാത്രി പിരിഞ്ഞത്. അമ്മ പറഞ്ഞതാണ് ശരി. ദിനകര പോകുന്നവരെ തടഞ്ഞു നിർത്താൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കുകയില്ല. പണത്തിൻ്റെ പ്രലോഭനം അത്ര ശക്തമാണ്. ചെറുപ്പക്കാരുടെ കണ്ണിൽ മണ്ണും വെള്ളവും കഥയും കവിതയും ഒന്നുമല്ല ജീവിതം. സന്തോഷത്തിന് 100 ഉപാധികൾ അവരുടെ മനസ്സിൽ വേറെയുമുണ്ട്. വിത്ത് മുളച്ച് നിരക്കുന്നത് കണ്ട് ഇനിയുള്ള കാലം ഒരാൾ സന്തോഷിക്കണമെന്ന് പറയുന്നതിൽ എന്തർത്ഥം? ജീവിതം ആകെ മാറിപ്പോയി. നമ്മളിവിടെ ഒരു തിരുത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നു. പുറത്ത് വർണ്ണശബളമായ ലോകം ഇരമ്പി മറയുന്നുണ്ട്. പോട്ടെ, പോയി ജീവിക്കട്ടെ. മാർക്കോസ് ദിനകരൻ്റെ കൈ പിടിച്ചമർത്തി. അയാൾ പറഞ്ഞു, നീയും ഞാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ ജീവിതം തുടരും. ദിനകരൻ അത് കേട്ട് വേദനയോടെ ചിരിച്ചു. അതിന് ആദി ഉണ്ടായിട്ട് വേണ്ടേ? മാർക്കോസും ആ യാഥാർത്ഥ്യം അറിയാത്തവനല്ല. ആർക്കും വേണ്ടെങ്കിൽ പിന്നെ നമുക്കെന്തിനാടോ? ദേശാരണക്കിടികൾ പോകുംപോലെ ഏതോ തീരം തേടി നമ്മളും പോകുന്നു. നമുക്ക് വേണം മാർക്കോസ്. ആദി ഒരു വികാരം മാത്രമല്ല, അതൊരു ഈടുവയ്പ്പാണ്, ഉറപ്പാണ്. നാളേക്ക് വേണ്ടി അതിവിടെ ഉണ്ടാവണം. പ്രാണവായു പോലെ, കുടിനീർ പോലെ പ്രധാനമാണത്. ആദിയിലെ പോലെ തന്നെ നമ്മുടെ മക്കൾ ജീവിക്കണം. വിതച്ചും കൊയ്തും നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും. വിതച്ച വിത്തിൽ നിന്ന് കുറേ കുരുവിക്ക് കൊടുക്കണം. വിളഞ്ഞ കതിരിൽ നിന്ന് കുറേ തത്തകൾക്കും കൊടുക്കണം. ആദി നിലനിന്നേ പറ്റൂ. മാർക്കോസ് ആ സ്വപ്നജീവിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അഗാധ സ്നേഹത്തിൻ്റെ ആഴം കണ്ടു. എന്നാൽ പടിഞ്ഞാറേ താഴത്തെ വേലായുധനും ശങ്കരനും ദിനകരനെ തേടി വന്ന അന്ന് മാർക്കോസിൻ്റെയും മനസ്സ് തകർന്നു. എല്ലാവരും വിറ്റുപോകുമ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് പടിഞ്ഞാറേ താഴത്ത് കിടക്കണത് എന്താ കാര്യം ദിന? വേലായുധൻ ചോദിച്ചു. 10-40 ലക്ഷം രൂപ കിട്ടാന്ന് പറഞ്ഞ നിസാരാണോ? ശങ്കരൻ ചോദിച്ചു. ദിനകരനും മാർക്കോസും പരസ്പരം നോക്കിയിരുന്നു പോയി. എപ്പോഴും കൂടെ നിന്നിട്ടുള്ളവരാണ്. അച്ഛൻ്റെ സ്ഥാനത്ത് ദിനകരൻ കാണുന്നവരാണ്. ആദിയെപ്പറ്റിയേറെ വിചാരമുള്ളവരാണ്. ആകെ മുഖം വിളറി രണ്ടുപേരും ആദി വിട്ടുപോകാൻ ഒരുങ്ങുന്നു. ഞങ്ങൾ പട്ടയം ടെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൊടുക്കുന്നുണ്ട്. നാളെ രാവിലെ അഡ്വാൻസ് വാങ്ങും. വീടന്വേഷിച്ച് നടക്കൊന്നും വേണ്ടാന്നാ പറയണേ. കുമാരൻ അതിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തൊറപ്പുമ്മല നിങ്ങൾ പട്ടയം കൊണ്ടുകൊടുത്തേ? എല്ലാവരും കൊടുക്കണുണ്ടല്ലോ. വിശ്വസിക്കാനാകാതെ ഇരുന്നു പോയി ദിനകരൻ. ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കാറുന്നില്ലേ ശങ്കരേട്ടാ? മാർക്കോസ് ചോദിച്ചു. അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. വേലായുധൻ അക്ഷമനായി. നിന്നോട് പറയാതെ എങ്ങനെയെന്ന് വിചാരിച്ചിട്ടാ ഈ രാത്രിയിൽ എന്നെ വന്നത്. തിരിഞ്ഞും മറിഞ്ഞും ആലോചിച്ചിട്ടും എന്താണൊരു പരിഹാരമെന്ന് ദിനകരനും മാർക്കോസിനും പിടികിട്ടിയില്ല. രാത്രി വളരെ വൈകി. മാർക്കോസ് തിരികെ പോയി. നേരം വെളുത്ത് കിട്ടാൻ ദിനകരൻ വിഷമിച്ചു. ഇരുട്ടകലും മുമ്പ് അയാൾ ടെൻറ്റിലെത്തി. ടെൻറ്റുകാർ ഉണർന്നിരുന്നില്ല. അവരുടെ വളർത്തു നായ്ക്കൾ കുരച്ചുകൊണ്ട് ദിനകരൻ്റെ നേർക്ക് വന്നു. അവർക്ക് പിന്നാലെ ബാജിയുടെ അപ്പനും. ആരാ? ബാജിയുടെ അപ്പൻ വിളിച്ചു ചോദിച്ചു. മങ്ങിയ വെളിച്ചത്തിൽ നീണ്ടു നിവർന്നു നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ ദിനകരനല്ലാതെ മറ്റാര്? ബാജിയുടെ അപ്പൻ ഒന്ന് പരുങ്ങി. കോട്ടുമായിട്ടുകൊണ്ടാണ് ടെൻറ്റിലുള്ളവർ ദിനകരനോട് സംസാരിച്ചത്. പട്ടയങ്ങൾ തിരിച്ചു കൊടുക്കണം, ദിനകരൻ പറഞ്ഞു. ഏത് പട്ടയങ്ങൾ? അവർ കൈമലർത്തി. കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ വാങ്ങാനോ പാടില്ലാത്ത ഭൂമിയുടെ പട്ടയങ്ങൾ നിങ്ങൾ എന്തിനാണ് വാങ്ങിവെച്ചിരിക്കുന്നത്? ദിനകരൻ ശാന്തനായി ചോദിച്ചു. എന്ത് പട്ടയങ്ങളെന്നാണ് ഞങ്ങളും ചോദിക്കുന്നത്? നേരം വെളുത്ത് കുളിച്ചൊരുങ്ങി പടിഞ്ഞാറേ താഴത്തെ ചെറുപ്പക്കാർ അഡ്വാൻസ് തുക കൈപ്പറ്റാനെത്തിയപ്പോൾ ബാജിയുടെ അപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ അവരോട് ദേഷ്യപ്പെട്ടു. എന്തിനാ വന്നേ? ഇവിടെ ഇപ്പം ആരുമില്ല, ഒക്കെ പോയി. ഇനി എന്നാ വരാമെന്നും എനിക്കറിയില്ല. എല്ലാറ്റിനും കാരണം ദിനകരനാണ്. അവൻ കുമാരേട്ടനെതിരെ കേസ് കൊടുക്കാൻ പോയേക്കാന്നാ പറഞ്ഞ്. ഇനി കുമാരേട്ടൻ നിങ്ങളുടെ സ്ഥലം വാങ്ങുമെന്നും എനിക്ക് തോന്നുന്നില്ല. പടിഞ്ഞാറേ താഴത്തുള്ളവർ ഇടിവറ്ററ്റ പോലെ നിന്നു. നിങ്ങളൊക്കെ തന്നെയല്ലേ അവനെ ഇങ്ങനെ തലേക്കേറ്റിയത്? അനുഭവിച്ചോ? ബാജിയുടെ അപ്പൻ ടെൻറ്റിനകത്തേക്ക് പോയി. നിരാശയും കോപവും കൊണ്ട് പടിഞ്ഞാറേ താഴത്തെ ചെറുപ്പക്കാർ വിറച്ചു. കൊല്ലണം ആ പന്നീനെ, അവർ പറഞ്ഞു. ദിനകരനെ കയ്യിൽ കിട്ടിയാൽ അവർ അത് ചെയ്തേനെ എന്ന് വേലായുധന് തോന്നി. അയാൾക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വന്നു. ചങ്കില് കത്തി കുത്തി ഇറക്കുന്ന പണിയല്ലേ ദിനകരൻ ചെയ്തത്? പടിഞ്ഞാറേ താഴത്ത് ദിനകരനെ കുറ്റപ്പെടുത്താത്ത ആണും പെണ്ണും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ പടിഞ്ഞാറേ താഴത്തുകാർ കഥാസായാഹ്നത്തിൽ പങ്കെടുക്കുമോ? അവർ വരും, ദിനകരൻ ഉറപ്പിച്ചു പറഞ്ഞു. മാർക്കോസിന് അത്ഭുതം തോന്നി. ദിനകരൻ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്ന് വേലായുധേട്ടനും ശങ്കരേട്ടനും കൂടി അഭിപ്രായപ്പെടുന്നത് കേട്ടിട്ടാണ് മാർക്കോസ് കടവത്തുനിന്ന് പോയത്. അവർ വരില്ലെന്ന് മാത്രമല്ല, കുട്ടികളെപ്പോലും പങ്കെടുപ്പിക്കില്ല. കുട്ടികളോ? എവിടെയാണ് കുട്ടികൾ? കഥ കേൾക്കാൻ ആദിയിൽ കുട്ടികളുണ്ടോ? വേദനയോടെ ദിനകരൻ ചിരിച്ചു. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാക്കുതർക്കമൊന്നും ഇപ്പോൾ വേണ്ട. കഥപറച്ചിലുകാരൻ ഇപ്പോൾ വന്നത് ഒരു നല്ല ലക്ഷണമാണ്. എല്ലാവരും കൂടി കഥാരാവിനുള്ള ഏർപ്പാട് ചെയ്യുക, ദേശക്കാരനവർ പറഞ്ഞു. ഇനിയൊക്കെ വരുന്നതുപോലെ. എത്രയേറെ മ്ലാനമായ ഒരു കഥാരാവ് ദിനകരൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തലേന്ന് രാത്രി വേലായുധേട്ടൻ്റെയും ശങ്കരേട്ടൻ്റെയും മുഖത്ത് കണ്ട വ്യസനം അയാളെ പിടിച്ചുകുലുക്കി. ആ തീരുമാനത്തിലെത്താൻ അവർ അനുഭവിച്ചിരിക്കാവുന്ന സംഘർഷത്തിൻ്റെ ആഴം അവളുടെ വിളറിയ മുഖത്തുണ്ടായിരുന്നു. ആകെ മുങ്ങുമ്പോൾ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചവരാണവർ. പിടിച്ചു നിർത്താനും താനാണ് കുറ്റക്കാരനെന്ന് ദിനകരന് തോന്നി. എന്തെല്ലാം ചെയ്യാമായിരുന്നു, എങ്ങനെയെല്ലാം രക്ഷപ്പെടുത്താമായിരുന്നു. ഒന്നും ചെയ്തില്ല, ചെയ്തതൊന്നും ഫലപ്രദമായി ചെയ്തില്ല, അങ്ങേയറ്റം വരെ ചെയ്തില്ല. പടിഞ്ഞാറേ താഴത്തെ മനുഷ്യരുടെ നഷ്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവരോടൊപ്പം നിന്നില്ല. കൈക്കുമ്പിളിലെ അവസാന തുള്ളി വെള്ളവും ചോർന്ന് കഴിഞ്ഞിട്ട് വെള്ളം വെള്ളം എന്ന് നിലവിളിക്കുകയാണ് താനെന്ന് ദിനകരന് തോന്നി. നീ എന്താ എഴുതണേ ദിന? അമ്മ വ്യസനത്തോടെ ചോദിച്ചു. നിലത്ത് കമിഴ്ന്ന് കിടന്ന് കുനുകുനാ അക്ഷരങ്ങളിൽ എഴുതിക്കൊണ്ടേയിരിക്കുന്ന മകനെ അവർ നോക്കി നിന്നു. ഒന്ന് മൂളിയതല്ലാതെ ദിനകരൻ അമ്മയോടൊന്നും പറഞ്ഞില്ല. പടിഞ്ഞാറേ താഴത്തിൻ്റെ ജീവിതക്കുറിപ്പുകളാണ്. മരണമറിയുന്ന ദേശത്തിൻ്റെ ആത്മകഥയെന്നും പറയാം. വില്ലേജ് ആപ്പീസിൽ നിന്ന് പൊന്മണിയും മാർക്കോസും പോയി പകർത്തിയെടുത്തുകൊണ്ടുവന്ന വിവരങ്ങൾ, ഓരോരുത്തരുടെയും പട്ടയത്തിൻ്റെ നിജസ്ഥിതികൾ, എത്ര ഭൂമിയുണ്ട്, ഏതുതരം ഭൂമിയാണ്, ആരുടെ പേരിലാണ്, പട്ടയ നമ്പർ എത്ര, എത്ര കൈമറിഞ്ഞിട്ടുണ്ട്, നികുതി അടച്ചിട്ടുണ്ടോ? ചോദിച്ച കേട്ടില്ലേ, എന്താ നീ ഇങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ എഴുതിയിട്ടണേന്ന്? അമ്മ ദിനകരൻ്റെ അടുത്ത് വന്നിരുന്നു. പുരാണം അമ്മേ, സ്ഥലപുരാണം, ദിനകരൻ പറഞ്ഞു. അമ്മയ്ക്കത് മനസ്സിലായില്ല. എന്തിന്? ആവശ്യമുണ്ട്, അതും അമ്മയ്ക്ക് മനസ്സിലായില്ല. കുരുത്തോലക്കെട്ടിന് പടിഞ്ഞാറേ താഴത്ത് നിന്ന് ആരും വന്നില്ല. കുറേ നേരം കാത്തിരുന്നിട്ടും ആരെയും കാണാതായപ്പോൾ ദേശക്കാരനവർ പറഞ്ഞു. ചടങ്ങ് തുടങ്ങട്ടെ. സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ കുരുത്തോലക്കെട്ട് വാങ്ങി കാരണവർ ഓല കെട്ടി. മൂകമായി യാന്ത്രികമായി ആ ചടങ്ങ് നടന്നു. പടിഞ്ഞാറേ താഴത്തെ സ്ത്രീകളെയെങ്കിലും പോയി വിളിച്ചു നോക്കാമെന്ന് കാർത്യാനിയും ദേവകിയും പറഞ്ഞു. കുഞ്ഞിമാതു ഒരഭിപ്രായവും പറഞ്ഞില്ല. പൗർണമിയാണ്. കണ്ടൽ കാടുകൾക്ക് പിന്നിൽ പതിവിലേറെ മുഴുത്ത ഒരു പൂർണ്ണ ചന്ദ്രോദയം. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് പടിഞ്ഞാറേ താഴത്തെ മുഴുവൻ പേരും കഥ കേൾക്കാൻ എത്തിയപ്പോൾ ദേശക്കാരനവർ പോലും ഒന്ന് പതറി. മുറുകി വലിഞ്ഞ മുഖവുമായിട്ടാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. ചെറുപ്പക്കാരുടെ കണ്ണുകളിൽ അമർഷം പുകഞ്ഞുകൊണ്ടിരുന്നു. അവർ എത്തിയിട്ടുള്ളത് ചോദ്യങ്ങൾ ചോദിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം.
അതിൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഒരുതരം വല്ലാത്ത ആശങ്ക എല്ലാവരെയും പിടികൂടി. അർത്ഥവത്തായ നിശബ്ദത അവിടെ നിറഞ്ഞു നിന്നു. മാർക്കോസ് അത്ഭുതപ്പെട്ടു. കഥ പറച്ചിലുകാരൻ എവിടെ? അങ്ങനെ ഒരാളെ അവർ ഇതുവരെ കണ്ടിട്ടില്ല. വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ദിനകരനാണ്. കൂട്ടിക്കൊണ്ടുവരേണ്ടതും ദിനകരനാണ്. രണ്ടാളെയും കാണുന്നില്ല. ദിനകരൻ്റെ അമ്മ അമ്മയുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. എവിടെയാണിവൻ? ആളുകൾ അക്ഷമരാകുന്നു. എഴുത്തു നിർത്തി കടലാസ് ചുരുളുമെടുത്ത് ഇറങ്ങിപ്പോയതാണ്. പിന്നെ അമ്മ ദിനകരനെ കണ്ടിട്ടില്ല. വരും, ദേശക്കാരനവർ ഉറപ്പു പറഞ്ഞു. അതൊരു ഭയങ്കര ചുഴിയായിരുന്നു. ഭൂമിയിലെ ജലം മുഴുവനും അതിൽ പങ്കെടുത്തു. അതിൻ്റെ ആഴമോ വേഗമോ ഉയരമോ സങ്കല്പശക്തിയിൽ ഒതുങ്ങിയില്ല. അതിഭയങ്കരമായൊരു നാദം അതിൽ നിന്ന് പുറപ്പെട്ടു. ചുഴിയുടെ കേന്ദ്രം ഭൂമിയിലായിരുന്നില്ല, അത് ഭൂമിക്ക് പുറത്തായിരുന്നു. പ്രപഞ്ചത്തിലെ വെള്ളമെല്ലാം ആദിയും അന്തവുമില്ലാത്ത ആ വൻ ചുഴിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു. ആകാശം മാഞ്ഞുപോയി. പ്രകാശത്തേക്കാൾ വേഗത്തിൽ ചുഴി കുത്തിക്കറങ്ങുകയാണ്. സൃഷ്ടി സ്ഥിതി സംഹാരകാരിണിയായ ജലം കടയുകയാണ്. സ്വയം കടഞ്ഞ് അമൃതും കാളകൂടവും വേർതിരിക്കുകയാണ്. ഭൂമി ഒരു കളിപ്പന്ത് പോലെ അതിൽ കിടന്ന് നട്ടം തിരിയുന്നു. ഞാൻ എവിടെയാണ്? ദിനകരൻ നിലവിളിച്ചു. നീ ഇപ്പോഴും അതേ ചിന്തയിലാണല്ലേ? നിശബ്ദതയേക്കാൾ താഴ്ന്നൊരു ശബ്ദം അയാളോട് ചോദിച്ചു. അതിൻ്റെ മുഴക്കം മൂലം ദിനകരൻ്റെ ചെവികൾ കഠിനമായി വേദനിച്ചു. ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് ദിനകരൻ ചോദിച്ചു, ഏതു ചിന്തയിൽ? ഞാൻ എന്ന ചിന്തയിൽ, മുഴക്കം അവനോട് പറഞ്ഞു. എൻ്റെ തമ്പുരാനെ, ദിനകരൻ മുങ്ങി നിവർന്നു. അവൻ ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ചു, തോണിത്തലപ്പത്തിരുന്നു. ഇത് ആറാം കഥാസായാഹ്നം. കഥ പറയുന്നത് ദിനകരൻ.